ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. ദേഷ്യത്തോടെ കാശി അവളെ തള്ളിമാറ്റി. ജാനി കരഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്ത് നിന്ന് നടന്നീങ്ങി മണ്ണിൻ ചുവരിൽ ചാരി നിന്നു. കാശിക്ക് അവളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ദേഷ്യവും സങ്കടവും തോന്നി.
ഡീ ജാനി,
അവനവൾ വിളിച്ചുകൊണ്ട് അടുത്തേക്ക് ചെന്നു. ജാനി ഒന്നും മിണ്ടാതെ പുൽത്തകളിലേക്ക് ചാരി നിന്നു.
ഇങ്ങോട്ട് തിരിഞ്ഞ് വേദനിച്ചോ? ഇങ്ങോട്ട് തിരിക്ക്, നോക്കട്ടെ.
വേണ്ട, കുഴപ്പമില്ല,
ഇങ്ങോട്ട് തിരിയടി.
കാശി അവളോട് ചൂടായി ഇരുതോളിലും പിടിച്ച് അവളെ തിരിച്ചു നിർത്തി. അവളുടെ വെളുത്തു തൊട്ടു കവിളിൽ തന്റെ കൈത്തലം പതിഞ്ഞ് ചുവന്നിരുന്നു. കാശി പതിയെ അവളുടെ കവിളിൽ തൊട്ടു.
ആ,
ജാനി വേദനിച്ചുകൊണ്ട് പറഞ്ഞു.
നല്ലോണം വേദനിച്ചോ?
ഇല്ല, ജാനി വേദന പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. അവൾക്ക് കരച്ചിൽ പിടിച്ചു വെക്കാൻ വയ്യെന്ന് കാശിക്ക് മനസ്സിലായി. അവൻ അവളെ നെഞ്ചോട് ചേർത്തു. ഉള്ളിൽ പിടിച്ചു വെച്ച കരച്ചിലൊക്കെ ജാനി അവന്റെ നെഞ്ചിലേക്ക് ഒഴുക്കി. കാശി അവളുടെ കവിളിൽ പതിയെ തലോടി കൊടുത്തു.
സോറി, നീ എന്തിനാ കുന്നിമുകളിൽ നിന്ന് ഇത്ര വേഗത്തിൽ ഓടിയത്? എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിലോ? ആ ദേഷ്യത്തിൽ അടിച്ചു പോയതാ,
തന്റെ നെഞ്ചിൽ ചാരി നിൽക്കുന്ന അവളോട് കാശി പറഞ്ഞു. സാരമില്ല ഏട്ടാ, ഞാൻ കുറുമ്പ് കാണിച്ചോണ്ടല്ലേ അടിച്ച്, എനിക്കൊരു വിഷമവുമില്ല. അവൾ അവന്റെ മിഴികളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. കാശി അവളോട് പുഞ്ചിരിച്ച് അവളെ ചേർത്ത് പിടിച്ചു. പുൽക്കൊടി തൊമ്പിൽ നിൽക്കുന്ന മഞ്ഞത്തുള്ളിയെ കാശി അടർത്തിയെടുത്തു. അവളുടെ കരഞ്ഞ കലങ്ങിയ മാൻമിഴിയിലേക്ക് കാശി മഞ്ഞത്തുള്ളി കൊണ്ട് കണ്ടെഴുതി. ജാനിയുടെ മിഴിയും മനസ്സും തണുത്തു.
ഇഷ്ടായോ ഈ തണുപ്പ്?
മിഴികൾ അടച്ചിരിക്കുന്ന അവളുടെ കാതിൽ അവൻ പതിയെ ചോദിച്ചു. അവന്റെ ചൂടി നിശ്വാസം കാതിലേക്ക് സ്വരമായി കടന്നുപോയപ്പോൾ അവൾ മൂളി. കാശി അവളുടെ കവളിൽ മഞ്ഞത്തുള്ളിക്കൊണ്ട് കളമെഴുതിക്കൊണ്ടിരുന്നു. ജാനി ഒരു തണുത്ത സുഖത്തോടെ മിഴികൾ അടച്ചു നിന്നു. കവളിലെ വേദന അകലും പോലെ അവൾക്ക് തോന്നി. കാശി അവളുടെ കവളിലേക്ക് അടിച്ചപ്പോൾ അവളുടെ ചുണ്ടിൽ നിന്ന് ചെറുതായി ചോര പൊടിഞ്ഞിരുന്നു. പുൽത്തകിടിയിൽ നിന്നും മഞ്ഞത്തുള്ളി അടർത്തിയെടുത്ത് അവളുടെ ചോര പൊടിഞ്ഞ ചുണ്ടിൽ അവൻ പതിയെ ഉരസി. ജാനി മിഴികൾ പതിയെ തുറന്നു. അവനെ നോക്കാൻ അവൾ ശ്രമിച്ചില്ല. കാശി അപ്പോഴും അതിരങ്ങളിൽ മഞ്ഞത്തുള്ളി കൊണ്ട് കളമെഴുതിക്കൊണ്ടിരുന്നു. ജാനി പതിയെ മാൻമിഴികൾ വീഴ്ത്തിയവനെ നോക്കി.
കാശിപ്പാ!
അപ്പുവിന്റെ വിളിയിൽ അവർ പരസ്പരം നോക്കി അകന്നു മാറി. അവനോടൊപ്പം എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും താഴേക്ക് വന്നു. റസീം ശ്രീയും കണ്ണുകൊണ്ട് കളിയാക്കി വരുന്ന കണ്ടപ്പോൾ ജാനി നാണം വന്ന് ലക്ഷ്മിയുടെ അടുത്തേക്ക് പോയി അവരെ ചുറ്റിപ്പിടിച്ച് നിന്നു.
അപ്പു വാ, മഞ്ഞത്തുള്ളി കണ്ണിലെഴുതരാം.
കാശി അപ്പുവിനെ എടുത്ത് അവന്റെ കണ്ണിൽ പുൽത്തകിടിയിൽ നടത്തിയെടുത്ത മഞ്ഞത്തുള്ളി കൊണ്ട് കണ്ണെഴുതി കൊടുത്തു. അപ്പു ചിരിച്ചുകൊണ്ട് കണ്ണു ചിമ്മി. എല്ലാവരും മഞ്ഞത്തുള്ളി അടർത്തിയെടുത്ത് പരസ്പരം കണ്ണെഴുതി കൊടുത്തു. എല്ലാവരും കുന്നിൻ മുകളിൽ നിന്ന് ഇറങ്ങി. കരിമ്പനക്കാട്ടിലെത്തിയപ്പോൾ ലക്ഷ്മിയും കാവ്യയും ജാനകിയും ഗീതയും സുഹാസിനിയും ആദിയുടെയും സൂര്യയുടെയും കൂടെ പോയി. ആര്യ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്നപ്പോൾ സ്ത്രീ അവളെ ഭീഷണിപ്പെടുത്തി. അതോടെ അവൾ വേഗം സുഹാസിനിയുടെ കൂടെ പോയി. ബാക്കിയുള്ളവർ നോങ്ക് കഴിക്കാൻ കരിമ്പനയിൽ നിന്ന് കള്ളി എത്തുന്നവരുടെ അടുത്തേക്ക് പോയി. കരിമ്പനയിൽ നിന്ന് പൊട്ടിച്ചു വെച്ച കായ്ക്കുല മരത്തിൽ ചാരിവെച്ചിരുന്നു. കാശിയെ പരിചയമുള്ള ചെത്തുകാരൻ അരിവാൾക്കത്തി അവന് കൊടുത്തു. കാശി അരിവാൾക്കത്തി കൊണ്ട് കായ്ക്കുല ചെത്തി പരനൊങ്ക് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരുന്നു.
അപ്പു ഇഷ്ടായോ നൊങ്ക്?
കാശി അവനോട് ചോദിച്ചു.
നൊങ്ക് സൂപ്പർ കാശിപ്പാ.
അവൻ രണ്ടു കൈയുള്ള നൊങ്ക് ഒരുമിച്ച് വായിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു.
എടാ ഉണ്ടാപ്രി, പതുക്കെ കഴിക്കടാ,
ശ്രീ അവനോട് പറഞ്ഞു.
ശ്രീമാ മിണ്ടണ്ട, ഞാൻ തെറ്റാണ് ശ്രീമാനോട്.
അവൻ പറഞ്ഞത് കേട്ട് എല്ലാവരും സ്ത്രീയെ കളിയാക്കി. അവൾ മുഖം വീർപ്പിച്ച് അപ്പുവിനടുത്ത് പൊട്ടിച്ചിരിക്കുന്ന ജോയെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിച്ചു. ജോ അവളെ നോക്കി അപ്പോഴും ചിരിച്ചുകൊണ്ട് നിന്നു. ജാനി നോങ്ക് രണ്ടായി അടർത്തി മാറ്റി കാശിക്ക് നേരെ ഒരു പീസ് നീട്ടി.
നീ കഴിച്ചോ, എനിക്ക് വേണ്ട.
അവൾ കുറെ കെഞ്ചി പറഞ്ഞപ്പോൾ കാശി നോങ്ക് വാങ്ങി കഴിച്ചു. അജുവും ചാർലിയും ജോണിയും കരിമ്പനക്കള്ളു കുടിക്കുമ്പോൾ ജോയും കാശിയും കരിമ്പനക്കള്ളു കുടിക്കാൻ നിന്നു. ജാനിക്കും സ്ത്രീക്കും അത്ഭുതവും സന്തോഷം തോന്നി അവർ കുടിക്കാതെ ഇരുന്നപ്പോൾ. അപ്പോഴാണ് റസി കുറച്ചു ദൂരെ അരിനെല്ലി മരം കണ്ടത്.
കാശിക്ക, ഞങ്ങൾ അരിനെല്ലിക്ക പറിക്കാൻ പോട്ടെ.
എങ്ങോട്ട്?
ദാ അവിടെ നിൽപ്പുണ്ട്, നെല്ലിക്ക പൊട്ടിച്ചെടുത്ത് വേഗം വരാം കാശിക്ക.
വേഗം ഇങ്ങോട്ട് തന്നെ വരണം.
ആ,
റസീം ശ്രീയും അവനോട് പറഞ്ഞു.
ഞാനും പോയിക്കോട്ടെ,
ഞാനും പോയിക്കോട്ടെ. ജാനി പേടിയോട് ചോദിക്കുന്ന കേട്ട് അവനുള്ളിൽ ചിരി വന്നു.
ഓക്കോ, നോക്കി പോയേക്കണം, ഓടിച്ചാടി അവിടെ പോയി വീടരുത്.
കാശി അവൾക്ക് താക്കീത് നൽകി.
ഇല്ല,
അവൾ അവരോടൊപ്പം പോയി. അവർ ചേമ്പിനെല്ല് പൊട്ടിച്ചെടുത്തു. അരിനെല്ലി മരത്തിനടുത്തേക്ക് പോയി. കുലച്ച് നിൽക്കുന്ന അരിനെല്ലിക്ക പൊട്ടിച്ചെടുത്ത് ജാനി അപ്പുവിന്റെ കയ്യിലുള്ള ചേമ്പിനെല്ലിലേക്ക് ഇട്ടുകൊടുത്തു. അപ്പു നെല്ലിക്ക കാണേണ്ട താമസം, അപ്പോൾ തന്നെ കയ്യിൽ വാരിയെടുത്ത് വായിലേക്ക് ഇട്ടു.
ജാനി എടുത്തി അവനെ നോക്ക്, ലഡു കഴിക്കുന്ന പോലെ വാരി കഴിച്ചാണ് നെല്ലിക്ക. പൊളിച്ചിട്ട് നവരസങ്ങൾ കാണിക്കുന്നത് നോക്കിയേ.
സ്ത്രീ പറഞ്ഞു കേട്ട് എല്ലാവരും അപ്പുവിനെ നോക്കി. അപ്പു പൊളിച്ചിട്ട് കരഞ്ഞു. സ്ത്രീമോൾ അവനെ കളിയാക്കി നിർത്തായി ചിരിച്ചുകൊണ്ടിരുന്നു.
ശ്രീമോളെ, എന്റെ കുട്ടിയെ കളിയാക്കിയാലുണ്ടല്ലോ, അടി കിട്ടും നിനക്ക്.
അവനെ എടുത്തുകൊണ്ട് ജാനി പറഞ്ഞു,
ഞാൻ ചിരിക്കും, എന്ത് തിന്നാൻ കിട്ടിയാലും ഉരുട്ടി കഴിക്കുന്നോണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പണിയിട്ടിയത്. എന്റെ ശത്രു, നിനക്ക് ഇത്ര വലിയ പണിയിട്ടെന്ന് ഞാൻ കരുതിയില്ല.
അവന്റെ കവളിൽ പിടിച്ച് കൊഞ്ചിക്കൊണ്ട് ശ്രീ കളിയാക്കി,
ഞാൻ തെറ്റി ശ്രീമയോട്, ഞാൻ എന്റെ അച്ഛയോട് പറഞ്ഞു കൊടുക്കും.
അപ്പു പുളിച്ചിട്ട് കരഞ്ഞു,
പിന്നെ ഒന്ന് പോടുണ്ടാപ്പി, എന്റെ വലിയേട്ടന്റെ കുട്ടി ഞാനാണ് കേട്ടോ, നീയൊക്കെ ഇപ്പൊ ഉണ്ടായതല്ലേ.
അയ്യേ, ശ്രീ അവനെ ചൂടാക്കാൻ കളിയാക്കി,
പോ, ഞാൻ മിണ്ടൂല.
അപ്പു ജാനി വായിൽ വെച്ചുകൊടുത്ത നൊങ്ക് കഴിച്ചുകൊണ്ട് ശ്രീയെ ദേഷ്യത്തോട് നോക്കിയിരുന്നോണ്ട് പറഞ്ഞു, അവർ വീണ്ടും നെല്ലിക്ക പറിക്കുമ്പോഴാണ് തെങ്ങിയെത്തുകാരൻ അതുവഴി പോയത്.
ചേച്ചി, ചേച്ചിക്ക് കാശേട്ടന് ഇഷ്ടമാണ്.
പിന്നെ ഇഷ്ടമാണ്, ജീവനാണ്.
എന്നാ ഞാനൊരു കാര്യം പറഞ്ഞാ ചേച്ചി കേൾക്കുവോ?
എന്താടാ?
എന്റെ ഏട്ടന് ജീവന് തുല്യ ഇഷ്ടമാണെങ്കിൽ ചേച്ചി കള്ളു കുടിക്കണം.
ശ്രീ ഒരു തമാശക്കാരോട് പറഞ്ഞു,
കള്ളി ചെത്തുകാരൻ കുടം കൊണ്ടുപോകുന്ന കാണിച്ചു കൊടുത്തു.
എന്ത്?
ആ ചേച്ചി, ഇപ്പൊ അങ്ങനെ ചലഞ്ചുണ്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്നവർ ചെയ്യുന്ന എന്തെങ്കിലും ദുശീലം നമ്മൾ ഒരു തവണ ഇങ്ങനെ ചെയ്യണം,
ഒരു രസത്തിന്, ഒരിക്കൽ മാത്രം.
ആണോ?
ആ ചേച്ചി, സത്യം.
ജാനി ആലോചിച്ചിരിക്കുന്ന കണ്ട് ശ്രീ ഉള്ളിൽ ചിരിച്ചു. ശ്രീ റസിയുടെ അടുത്തേക്ക് പോയി അവളെ പറ്റിച്ച കാര്യമെല്ലാം പറയുകയായിരുന്നു.
അല്ല, ജാനി ചേച്ചി എവിടെ?
ശ്രീയും റസിയും മരത്തിന് ചുറ്റും നോക്കി.
ശ്രീമ, ജാനിമ്മ താ എന്തോ കുടിക്കുന്നു,
നെനു അവരോട് പറഞ്ഞു.
അവർ നോക്കുമ്പോൾ ജാനി ചെത്തുകാരന്റെ കൂടത്തിലുള്ള കള്ള് കുടിക്കുകയാണ്.
ആദ്യമൊക്കെ വൊമിറ്റ് ചെയ്യാൻ തോന്നിയെങ്കിലും ജാനി കാശി ഓർത്ത് കള്ളു കുടിച്ചുകൊണ്ടിരുന്നു.
ജാനി എടുത്തി, ഞാൻ നോണ പറഞ്ഞതാ.
അവർ അവളുടെ അടുത്തേക്ക് ഓടുമ്പോൾ ഉറക്കെ വിളിച്ചു കൂവി. ജാനി അതൊന്നും കേട്ടിരുന്നില്ല, അവൾ കള്ളു കുടിച്ചുകൊണ്ടിരുന്നു.
കാശിപ്പാ, ഓടിവായോ.
അപ്പൂ നെനു ഉറക്കെ വിളിക്കുന്ന കേട്ട് കാശിയും കൂട്ടുകാർ അങ്ങോട്ട് ഓടി. ഓടിക്കൊണ്ട് ചെല്ലുന്ന സ്ത്രീക്ക് നെഞ്ചെടുപ്പ് കൂടി. കാശിയുടെ ദേഷ്യം അറിയിച്ചപ്പോൾ അവൾ വിറച്ചുകൊണ്ട് ജാനിയുടെ അടുത്തേക്ക് ഓടി. ജാനി കുടിച്ച് തളർന്നിരിക്കുകയാണ്. ജാനി കുടിച്ചിരിക്കുന്ന കണ്ട് കാശി ഞെട്ടലോടൊരു നിമിഷം നിന്നു, പിന്നെ അവളുടെ അടുത്തേക്ക് കുതിച്ചു. ഓടിവരുന്ന കാശിയെ കണ്ട് ജാനി ചേർത്ത് പിടിച്ചിരിക്കുന്ന സ്ത്രീ വിറക്കാൻ തുടങ്ങി.
ചേട്ടൻ എന്തിനാ അവൾക്ക് കള്ളു കൊടുത്തേ?
കാശി ചോദിച്ചു.
അത് കുഞ്ഞ്, ഈ കുഞ്ഞു വന്നിട്ട് കള്ളു വേണമെന്ന് പറഞ്ഞു വാശി പിടിച്ചു. അവസാനം ഞാൻ കുറച്ചു കൊടുത്തപ്പോ കുട്ടി മുഴുവനും മേടിച്ച് കുടിക്കുകയായിരുന്നു.
ജാനി, ജാനി!
കാശി അവളെ അവന്റെ മടിയിലേക്ക് വെച്ച് ടെൻഷനോടെ കവളിൽ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു.
ജാനി പതിയെ മിഴികൾ തുറന്നു.
കാശിയേട്ടാ.
അവൾ കണ്ണു തുറന്നു. അവനവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ജാനി കുഴഞ്ഞുകൊണ്ട് ചിരിക്കാൻ തുടങ്ങി.
ഹായ് കാശിയേട്ടൻ എവിടെയായിരുന്നു? സുന്ദരനായിട്ടുണ്ട്, എന്റെ കാശിയേട്ടനെ കെട്ടിപ്പിടിച്ചു.
അവനെ കെട്ടിപ്പിടിച്ച് ജാനി നാക്ക് കുഴഞ്ഞുകൊണ്ട് പറഞ്ഞു. അവന്റെ കവളിൽ അമർത്തി ചുംബിച്ചു. അവളാകെ കള്ളു കുടിച്ച് കെട്ടിലാണെന്ന് അവന് മനസ്സിലായി. കാശി അവളെ കൈകളിൽ പൊക്കിയെടുത്തു.
എന്താ ശ്രീമോളെ, നീ കണ്ടില്ലേ ഇവള് കുടിക്കാൻ പോകുന്നു? കള്ളെന്ന് പറഞ്ഞത് തന്നെ അറപ്പാണ് ഇവൾക്ക്. ആ, ഇവളെങ്ങനെ കുടിക്കാൻ പോയേ?
കാശിയുടെ ചോദ്യം കേട്ട് ശ്രീ വിറച്ചുകൊണ്ടിരുന്നു.
ഏട്ടാ, എന്നെ വഴക്ക് പറയില്ലേ, ഞാനറിയാതെ പറഞ്ഞു പോയതാണ്, എന്നോട് പൊറുക്കണം.
അവളുണ്ടായ കാര്യമെല്ലാം പറഞ്ഞു.
നീയേ വീട്ടിലേക്ക് വാട്ടോ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, എന്റെ കയ്യിൽ ഇവളായിപ്പോയി.
കാശി ശ്രീയോട് ദേഷ്യത്തോടെ പറഞ്ഞ് ജാനിയുമായി നടന്നു. എല്ലാവരും മാർക്കും പുറകിൽ പോയപ്പോൾ ശ്രീ ജോയെ നോക്കി പൊട്ടിക്കരഞ്ഞു. ജോ ചെത്തുകാരനെ കാശ് കൊടുത്ത് അയാളെ പറഞ്ഞു വിട്ടു.
വായോ, ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് മോങ്ങുന്നോ? എനിക്ക് തടയാനൊരു അധികാരമില്ല. വീട്ടിൽ നിന്ന് കിട്ടുന്ന വഴക്കല്ലേ, വായോ, കുറച്ച് വഴക്കൊക്കെ കേൾക്കണം. പിന്നെ ഇത്രയും തമാശയൊന്നും മോള് ജീവിതത്തിൽ പറയില്ല.
ജോ അവളുടെ കൈപ്പിടിച്ച് നടന്നു. പക്ഷേ സ്ത്രീയുടെ തമാശ കൊണ്ട് കാശിക്കാണ് ഉപകാരം ഉണ്ടായത്. ജാനി കള്ളു കുടിച്ചുകൊണ്ട് മനസ്സിലുള്ള പ്രണയമെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റസിയോട് പറഞ്ഞതും മുന്തിരിത്തോട്ടത്തിൽ പറഞ്ഞു നടന്നതുമെല്ലാം അവൾ കള്ളിൻ്റെ പുറത്ത് കാശിയോട് പറഞ്ഞുകൊണ്ടിരുന്നു.
അപ്പോൾ കാശിയേട്ട, ആരോടും പറയല്ലേ കേട്ടോ, എനിക്ക് കാശിയേട്ടനോട് പ്രണയമാണ്. ഞാൻ കുഞ്ഞിനാളിലെ എൻ്റെ ഈ ചെക്കനെ മനസ്സിൽ കൊണ്ടുനടക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ കാശിയേട്ട, ആരോടും പറയല്ലേ കേട്ടോ, എനിക്ക് കാശിയോട്ടിനോട് പ്രണയമാണ്. ഞാനേ കുഞ്ഞിനാളിലെ എൻ്റെ ഈ ചെക്കനെ മനസ്സിൽ കൊണ്ടുനടക്കാൻ തുടങ്ങിയതാണ്.
അവൾ ഉറക്കെ വിളിച്ചു കൂവിക്കൊണ്ടിരുന്നു. കാശി അത് കേട്ട് ഉറക്കെ ചിരിക്കുന്ന കണ്ട് കൂടെയുള്ളവരും ചിരി തുടങ്ങി. പാടവരമ്പിലൂടെ അവർ നടന്നു. എല്ലാവരും മുമ്പിലായിരുന്നു, ജാനിയും കാശിയും പുറകിലും.
കാശിയേട്ടാ, കാശിയേട്ടാ!
അവൾ കാശിയുടെ മുഖത്ത് പതിയെ മൂക്കുരസി. അവന്റെ മൂക്കിൻ തുമ്പിൽ പതിയെ കടിച്ചുകൊണ്ട് അവൾ കൊഞ്ചലോടെ വിളിച്ചു.
ഞാനേ നിങ്ങളെ നിഴൽ പോലെ നടന്ന് പ്രണയിക്കുകയാണ് കാശിയേട്ടാ, ആരോടും പറയല്ലേ കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്.
ജാനി കള്ളുപിടിച്ചുകൊണ്ട് എല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. കാശി ചിരിയടക്കാൻ പാടുപിടിക്കുകയായിരുന്നു.
വീട്ടിലെത്തിയതും അവളുടെ ഈ അവസ്ഥ കണ്ട് ലക്ഷ്മി ആദ്യം കരഞ്ഞെങ്കിലും അവൾ പറയുന്നു കേട്ട് അവരും ചിരി തുടങ്ങി. എന്തിനു പറയുന്നു, ശേഖരന്റെ മുഖത്ത് പോലും ചിരി വിടർന്നു പോയി.
എനിക്ക് കാശിയേട്ടനെ ഇഷ്ടമാ, ഞാൻ അദ്ദേഹത്തെ പ്രണയിക്കുന്നു.
ജാനി റൂമിൽ നിന്ന് തുള്ളിച്ചാടി പറയാൻ തുടങ്ങി,
കാശിനാഥൻ ഐ ലവ് യു.
അവൾ ബാൽക്കണിയിൽ നിന്ന് പൂക്കൾ പറിച്ചെടുത്തു വന്ന് അവന്റെ മേലേക്കിട്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ബെഡിലൊന്നും ഇണ്ടാതിരിക്കുന്ന കാശിയുടെ മടിയിലേക്ക് ജാനി ഇരുന്നു.
കാശിയേട്ടാ, കാശിയേട്ടാ.
എന്താ?
കാശിയേട്ടൻ സൂപ്പറാണ്.
അവൾ കാശിയുടെ മുഖം കൈക്കുമ്പിളി എടുത്തുകൊണ്ട് അവന്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. എല്ലാവരും അത് കണ്ട് റൂമിൽ നിന്ന് വേഗം തിരിഞ്ഞുപോയി. കാശി അവൾ അകത്തി മാറ്റി.
കാശിയേട്ടാ, കാശിയേട്ടാ.
ജാനി അവന്റെ കവിളിൽ അമർത്തി കടിച്ചുകൊണ്ടിരുന്നു.
ഈ കണ്ണു തലക്ക് പിടിച്ചതന്നെ.
കാശി അവളെ പൊക്കിയെടുത്ത് ബാത്റൂമിലേക്ക് പോയി. ഷവറിനടിയിൽ നിർത്തിയതും ജാനി ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അവൾ കാശിയെ അടുത്തേക്ക് വലിച്ചു. അവനെ കഴുത്തിലൂടെ കൈകൊണ്ട് ചുറ്റിപ്പിടിച്ച് ജാനി അവന്റെ മുഖത്ത് കൈവിരൽ ഓടിച്ചു പാടി. ജലഗണങ്ങൾ അവരുടെ മേലേക്ക് വീണുകൊണ്ടിരുന്നു. ജാനി ഷവറിനടിയിൽ നിന്ന് അവനെ ചേർത്ത് പിടിച്ച് ഡാൻസ് ചെയ്ത് പാടുക തന്നെയാണ്. കാശിക്ക് ചിരിയും ദേഷ്യവും ഒരുപോലെ വരുന്നുണ്ടായിരുന്നു.
അമ്മേ, ഒന്നിങ്ങോട്ട് വന്നേ.
കാശി കുടിച്ച് കെട്ടടങ്ങാതെ ഡാൻസ് ചെയ്യുന്ന അവളെ കണ്ട് ലക്ഷ്മിയെ വിളിച്ചു.
കാശിയേട്ടാ, ഇങ്ങോട്ട് വന്നേ.
ജാനി അവനെ വെള്ളം നിറഞ്ഞ് നിൽക്കുന്ന ബാത്ത് ടബിലേക്ക് തള്ളിയിട്ടു. ജാനി അവന്റെ മേലേക്ക് വീണു.
ജാനി, എന്താ നിനക്ക്?
കാശിയേട്ടാ.
അവൻ ഇറുകെ കെട്ടിപ്പിടിച്ചു. അവന്റെ നെഞ്ചിൽ ജാനി തളർന്നു കിടന്നു. കാശി ബാത്ത് ടബിൽ നിന്നിറങ്ങി ഡോർ പോയി തുറന്നു. അവളെ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്ത് റൂമിലേക്ക് പോയി അവളെ ബെഡിൽ കിടത്തി.
അമ്മേ, അമ്മേ, അമ്മേ.
കാശി അമ്മയെ ഉറക്കെ വിളിച്ചു. അവർ റൂമിലേക്ക് വേഗം വന്നു.
അമ്മേ, അവൾക്ക് ഡ്രസ് മാറ്റി കൊടുക്ക്, എല്ലാം ഒപ്പിച്ചു വെച്ച അമ്മയുടെ മോളെവിടെ?
കാശി പുറത്തേക്ക് പോയി. അവൻ താഴേക്ക് ചെല്ലുമ്പോൾ മഹയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് ശ്രീ.
വല്യേട്ടനാണ് ഇവള് വഷളാക്കുന്നത്. ഏട്ടന്റെ അടുത്ത് സോപ്പിട്ട് എന്റെ വാടപ്പിച്ച് രക്ഷപ്പെടാൻ ഒരു കള്ള കരച്ചിലും. എന്റെ കാശി, നീയൊന്ന് അടങ്ങ്. അവൾ കൊച്ചുകുഞ്ഞല്ലേ, സാരല്ല. ജാനിമോൾക്ക് എങ്ങനെയുണ്ട്?
കൊച്ചുകുഞ്ഞോ, കെട്ടിക്കാൻ പ്രായായി. മതി പൊന്നാരിച്ചിരുന്ന്, നിന്നെ വേഗം കെട്ടിച്ചു വിടിയാ വേണ്ടത്. അവൾക്ക് കുഴപ്പമില്ലേട്ടാ, കുടിച്ചതിന്റെ ക്ഷീണാണ്.
കാശി ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോയി.
ഹോ, എന്റെ വല്യേട്ടോ പോയോ? കലിപ്പൻ ചേട്ടൻ, വല്യേട്ട ഇപ്പൊ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കാര്യം ഗോവിന്ദയായനെ.
പാവേടത്തി, ഞാൻ കാരണം. ശ്രീ കാശി പോകുന്ന നോക്കി മിഴികൾ തുടച്ചുകൊണ്ട് പറഞ്ഞു.
ശ്രീമോളെ, രക്ഷപ്പെട്ടെന്ന് കരുതണ്ട, അമ്മ നല്ല ദേഷ്യത്തിലാണ്. ജാനിപ്പോ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി, കാവ്യാടുത്തിയാ പറഞ്ഞേ.
സൂര്യ പറഞ്ഞു കേട്ട് ശ്രീ മഹിയുടെ അടുത്ത് വേഗം പോയിരുന്നു. വൊമിറ്റ് ചെയ്ത ജാനി കുളിപ്പിച്ചു കേട്ടതിന് ശേഷം ലക്ഷ്മി ഹാളിലേക്ക് വരുന്ന ശ്രീയെ തറപ്പിച്ചു നോക്കി.
കുറച്ച് കൂടുന്നുണ്ട് നിന്റെ വികൃതി. വല്യേട്ടുണ്ടെന്ന് ഞാൻ നോക്കില്ല, പിന്നെ പോത്തുപോലെ വളർന്നുപോയി, അതുകൊണ്ട് ഞാൻ കൈവെക്കുന്നില്ല.
സാരല്ലമ്മേ, ഒരു തെറ്റല്ലേ, ക്ഷമിച്ചേക്ക്. മഹി കരയുന്ന അവൾ അമ്മയിൽ നിന്ന് മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു.
നീയാ മഹി ഈ മക്കളെയൊക്കെ കൊഞ്ചിച്ച് വഷളാക്കുന്നേ.
ശ്രീയെ ദേഷ്യത്തോടെ നോക്കി അമ്മ മഹിയോട് പറഞ്ഞുകൊണ്ട് അവിടുന്ന് മുകളിലേക്ക് തന്നെ പോയി. ഞാൻ ജാനിയടുത്തിയുടെ അടുത്തേക്ക് പോയിക്കോട്ടെ ഏട്ടാ, ഞാനൊരു തമാശക്ക് പറഞ്ഞു പോയതാ, ശ്രീ മിഴികൾ തുടച്ചുകൊണ്ട് പറഞ്ഞു.
ഇപ്പൊ പോയണ്ട, അമ്മ നല്ല ചൂടിൽ അവളുടെ റൂമിലേക്ക് പോയിരിക്കുന്നു.
കുറച്ചു കഴിഞ്ഞ് ഏട്ടന്റെ കുട്ടി പോയി അടുത്തേക്ക് കണ്ടോ. മഹി അവളുടെ കവിളിൽ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് പറഞ്ഞു. ശ്രീ തേങ്ങിക്കൊണ്ട് ശരിയെന്ന് തലയാട്ടി. കാശി ഫോൺ ചെയ്ത് മുറ്റം നിൽക്കിയായിരുന്നു. ശേഖരൻ ഗേറ്റ് കടന്നു വരുന്ന കണ്ടപ്പോൾ അവൻ അകത്തേക്ക് കയറിപ്പോയി. അവൻ ഹാളിലൂടെ പോകുമ്പോൾ ടി വി കാണുന്ന മഹിയുടെ മടിയിൽ ശ്രീമോൾ കരഞ്ഞു തളർന്ന് കിടന്നുറങ്ങിയായിരുന്നു.
ഞാൻ വഴക്ക് പറഞ്ഞപ്പോ സങ്കടമായി കാണും, എങ്ങനെ വഴക്ക് പറയാതിരിക്കും, അങ്ങനെയല്ലേ കുറുമ്പ്.
ശ്രീയുടെ കവിളിൽ സ്നേഹത്തോട് തലോടി കാശി മഹിയുടെ അരികിൽ സോഫയിൽ ഇരുന്നു. മഹി തന്റെ തോളിൽ കിടന്ന അവന്റെ കവിളിൽ വാത്സല്യത്തോട് തലോടി. ശേഖരൻ ഹാളിലേക്ക് വന്നപ്പോൾ കാശി അവിടുന്ന് വേഗം പോയി. ശേഖരൻ ആരോടും മിണ്ടാതെ റൂമിലേക്ക് പോയി. മയക്കത്തിൽ നിന്നുണ്ടെന്ന ജാനിക്ക് തല നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. കാശി സോഫയിൽ കിടന്ന് മയങ്ങിയിരുന്നു. ജാനി എഴുന്നേറ്റിരുന്ന് ചുമക്കുന്ന കണ്ട് കാശി കണ്ണു തുറന്നു. കള്ളു കുടിച്ച് ബോധമില്ലാതെ പറഞ്ഞൊന്നും അവൾക്ക് ഓർമ്മയില്ലായിരുന്നു. തലക്കൊരു കനം വന്ന പോലെ അവൾ തന്റെ അടുത്തേക്ക് വന്ന കാശിയെ നോക്കിയിരുന്നു.
കാശിയേട്ടാ, എന്താ പറ്റി? നല്ല തലവേദന.
ഏയ്, ഒന്നുമില്ല, നീ കള്ളു കുടിച്ചിരുന്നില്ലേ, അപ്പോ ഒന്നാം തലവേദനയാണ്. ഒന്നുറങ്ങിയാ ശരിയാവും.
ജാനി ഒന്നും മിണ്ടാതെ തലതാഴ്ത്തിയിരുന്നു. കള്ളു കുടിച്ചതിന്റെ നാണക്കേടുകൊണ്ട് അവൾ മുഖം താഴ്ത്തിയിരിക്കുകയാണെന്ന് കാശിക്ക് മനസ്സിലായി. കാശി അവളോടൊന്നും ചോദിക്കാൻ പോയില്ല. അവനൊന്നും മിണ്ടാതെ ബാൽക്കണിയിലേക്ക് പോയപ്പോൾ ജാനിയും പിന്നാലെ പോയി. നല്ല നിലാവുള്ള രാത്രിയായിരുന്നു. പൂർണ്ണചന്ദ്രൻ വാനിൽ പ്രകാശിച്ചു നിൽക്കുന്നു. ജാനി ഊഞ്ഞാലിലിരുന്നു. അവളുടെ ചുണ്ടിന് തൊട്ടുമുകളിലെ വെള്ളക്കല്ല് തിളങ്ങുന്ന കാശി അവളറിയാൻ നോക്കി നിന്നു. പൂനിലാവിനേക്കാൾ പ്രഭയാണ് അവളുടെ ചുണ്ടിലെ വെള്ളക്കല്ലിനെന്ന് അവന് തോന്നിപ്പോയി.
നീയെന്ന് എന്റെ പുറകെ ഇങ്ങോട്ട് പോന്നേ,
അവളൊന്നുമില്ലെന്ന് ചുമലനക്ക് കാണിച്ചു.
എന്തിനാ നീ കള്ളൂടിച്ചേ?
അവന്റെ ചോദ്യം കേട്ട് ജാനി ഒന്നും മിണ്ടാനാവാതെ ഇരുന്നു.
അല്ല, എന്നെ വലിയ ദേഷ്യത്തോട് ഉപദേശിക്കാൻ വന്നിരുന്നല്ലോ, പിന്നെന്തിനാ നീ കുടിച്ചേ?
എനിക്കറിയില്ല. ജാനി ഊഞ്ഞാലിൽ നിന്നെഴുന്നേറ്റ് ബാൽക്കണിയിലെ പൂക്കളെ തലോടിക്കൊണ്ട് പറഞ്ഞു. കാശി ഊഞ്ഞാലിലേക്ക് ഇരുന്നു. ഞാനിപ്പോ വരാം കാശിയേട്ടാ.
എങ്ങോട്ടാ?
നെറ്റിയിൽ വിക്സ് വിരട്ടാനാ. ജാനി അത് പറഞ്ഞ് റൂമിലേക്ക് പോയി. കാശി ഊഞ്ഞാലിലേക്ക് ചാരിയിരുന്നു. താഴെ ജാനിയുടെ ഫോണിൽ നിന്ന് അപ്പു കാർട്ടൂൺ കാണുകയായിരുന്നു. അവളുടെ ഫോണിലേക്ക് മാള് വിളിച്ചപ്പോൾ അപ്പു കോൾ ഓഫാക്കി. അപ്പുവിനടുത്ത് നീനു വന്നിരിക്കുന്നു.
ചേച്ചി, ഇതിലാരോ വിളിച്ചു, എങ്ങനെയാ തിരിച്ചു വിളിക്കുക?
അവൻ ഫോൺ നിനുവിന് കൊടുത്തു.
ഞാൻ എടുത്തുതരാം.
അവൾ കോൾ ലോഗ് എടുത്തു.
ഇതിൽ കുറേ നമ്പരാണ് അപ്പു, നമ്മൾ വിളിച്ചാൽ കുഴപ്പമാവും. എനിക്ക് മുകളിലേക്ക് പോകാൻ വയ്യ, നമുക്ക് കാശിപ്പായി വിളിച്ച് പറയാം. ജാനിമാരുടെ ഫോണിലേക്ക് ആരോ വിളിച്ചിരുന്നെന്ന്. അപ്പോൾ ജാനിമ ഇങ്ങോട്ട് വന്നോളും, നമുക്ക് മുകളിലേക്കും പോകണ്ട. ഇല്ലെങ്കിൽ ഈ ഫോണ് പോവും. അമ്മ നമുക്ക് ടാബിൽ കാർട്ടൂൺ കാണാൻ തരില്ലല്ലോ. ഇതാവുമ്പോൾ ജാനിമയോട് സോപ്പിട്ട് നമുക്ക് ഫോണ് തിരികെ ഗെയിം കളിക്കാൻ വാങ്ങാം. അപ്പൊ ഈ ഐഡിയ അല്ലേ നല്ലത്?
ആ, അത് മതി. അപ്പു ശരിവെച്ചു. ജാനി ടേബിൾ ഡ്രോയിലേക്ക് വിക്സ് വെച്ച് ബാൽക്കണിയിലേക്ക് തിരിച്ചടന്നു. അപ്പോഴാണ് കാശിയുടെ ഫോൺ ശബ്ദിച്ചത്. അപ്പു നെരുവും താഴെ ഇരുന്ന് ഫോണിലേക്ക് വിളിക്കുകയായിരുന്നു. ഫോണിന്റെ ഡിസ്പ്ലേയിൽ മധുരമുന്തിരി എന്ന് തെളിഞ്ഞു വന്നു. ജാനി ബാൽക്കണിയിലെ ഡോറിനരികിൽ എത്തിയതും കാശിയുടെ ഫോൺ റിങ്ങിന്ന് കേട്ട് ഒരു നിമിഷം നിന്നു. അവൾ ഫോണെടുക്കാൻ തിരിച്ചു നടന്നു. ജാനി പതിയെ ഫോണെടുക്കാൻ നടന്നു. അപ്പോഴാണ് കാശി ഫോൺ റിങ്ങിന്ന് ശ്രദ്ധിച്ച്,
ദൈവമേ, മാളുമായിരിക്കും വിളിക്കുന്നത്.
അവൻ ആശങ്കപ്പെട്ടു. ഊഞ്ഞാലിൽ നിന്ന് എഴുന്നേറ്റ് ഡോറിനടുത്തേക്ക് ഓടി. അവൻ റൂമിലേക്ക് നോക്കുമ്പോൾ ജാനി ഫോണിനടുത്തെത്തിയിട്ടില്ല.
അയ്യോ, എനിക്ക് വയറുവേദനിക്കുന്നേ,
കാശി അഭിനയം തുടങ്ങി. ജാനി അവന്റെ ശബ്ദം കേട്ട് ഫോണെടുക്കാൻ പോവാതെ ബാൽക്കണിയിലേക്ക് ഓടി. അവൾ വരുന്ന കണ്ട് കാശി ഊഞ്ഞാലിൽ വേഗം പോയിരുന്നു.
എന്താ കാശിയേട്ടാ, എന്തുപറ്റി?
അവൾ ടെൻഷനോട് ചോദിച്ചു.
ഏയ്, ഒന്നുമില്ല, വയറ്റിന് ചെറിയൊരു വേദന, ഞാനൊന്ന് കിടക്കട്ടെ.
സൂര്യേട്ടനെ വിളിക്കണ കാശിയേട്ടാ?
അവൻ റൂമിലേക്ക് പോകുമ്പോൾ ജാനി അവന്റെ ചുമലിൽ പിടിച്ചോണ്ട് ചോദിച്ചു.
ഏയ് വേണ്ട, അല്ലെങ്കിൽ നീ പോയി വിളിച്ചിട്ട് വാ.
കാശിയുടെ വീട്ടിലേക്ക് ഞാനിപ്പോ വിളിച്ചിട്ട് വരാം.
ജാനി റൂമിൽ നിന്ന് പോയതും അവൻ ഫോൺ പോയെടുത്തു. അവൻ നോക്കുമ്പോൾ ജാനിയുടെ ഫോണിൽ നിന്നാണ് കോൾ വരുന്നത്.
ഇതാരാണ് ഇവളുടെ ഫോണിൽ നിന്ന് വിളിക്കുന്നത്?
അവൻ കോൾ എടുത്തു.
ആരോ കാശിപ്പ, ജാനിമ്മയുടെ ഫോണിലേക്ക് ആരോ വിളിച്ചു. ജാനിമ്മ എവിടെ?
ആഹാ, നിന്റെയൊക്കെ പണിയാണല്ലേ ഇങ്ങോട്ട് വിളിക്കുന്നത്, ശരിയാക്കി തരാം.
കാശി ദേഷ്യപ്പെട്ടു.
അയ്യോ,
അപ്പു കോൾ ഓഫാക്കി. ഒന്നും മിണ്ടാതെ ഫോൺ താഴേക്ക് വരുന്ന ജാനി ഏൽപ്പിച്ച് അവർ ശേഖരന്റെ റൂമിലേക്ക് ഓടി.
ചേച്ചി, മുത്തച്ഛന്റെ റൂമിലിരുന്ന കാശിപ്പ അടിക്കാൻ വരൂല, കാശിപ്പാക്ക് പേടിയാ മുത്തച്ഛനെ,
അപ്പു നിനുവിന്റെ കൈ പിടിച്ചോടുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നു. ജാനി സൂര്യ വിളിച്ച് മുകളിലേക്ക് പോവാൻ നിൽക്കുമ്പോൾ കാശി താഴേക്ക് വരികയായിരുന്നു.
കാശിയേട്ടന്റെ വയറുവേദന മാറിയോ?
ഉത്സാഹത്തോടെ പടികളിറങ്ങി വരുന്ന അവനോട് ജാനി അത്ഭുതത്തോട് ചോദിച്ചു.
ആ, മാറി.
അവൻ നേരെ വീടിന് വെളിയിലേക്ക് പോയി. അവന്റെ ജിപ്സി ഗേറ്റ് കടന്നു പോകുന്നതാണ് ജാനി പൂമുഖത്തേക്ക് ഓടിച്ചെല്ലുമ്പോൾ കണ്ടത്. രാത്രി ഒരുപാട് വൈകിയാണ് കാശിനാഥൻ പുറത്തുപോയി വന്നത്. അവൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ ജാനി ബെഡിലിരുന്ന് ഉറങ്ങുകയായിരുന്നു. കാശി ടൈം നോക്കിയപ്പോൾ 12 മണിയായിരുന്നു. കാശി ബാത്റൂമിലേക്ക് കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞ് കണ്ണാടിയുടെ മുമ്പിൽ വന്ന കാശി ഒന്ന് ചുമച്ചു. അവൻ ചുമക്കുന്ന കേട്ട് ജാനി ഞെട്ടി ഉണർന്നു.
കാശിയേട്ടാ, എപ്പോ വന്നു?
അവൾ അഴിഞ്ഞുകിടക്കുന്ന മുടി വാരിക്കെട്ടി വെച്ചുകൊണ്ട് ചോദിച്ചു.
കുറച്ചുനേരായി.
അവൻ ടേബിളിലിരുന്ന ജഗ്ഗിലെ വെള്ളം വായിലേക്ക് അമിഴ്ത്തി. വെള്ളം കുടിച്ചു കഴിഞ്ഞ് കാശി ജഗ് ടേബിളിലേക്ക് വെക്കുമ്പോൾ ജാനിയെ നോക്കി. അവൾക്ക് എന്തോ പറയാനുണ്ടെന്ന് കാശിക്ക് മനസ്സിലായി.
നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ?
ഏയ്, ഇല്ല കാശിയേട്ടാ.
ഇല്ലേ?
കാശി തിരിഞ്ഞുകൊണ്ട് അവളോട് ചോദിച്ചു.
അത്
ജാനി അവനെ നോക്കാതെ തപ്പിപ്പിടിക്കാൻ തുടങ്ങി.
എന്താ കാര്യം?
അവൾ പറയാൻ പോകുന്ന അറിയാമെങ്കിലും കാശി അറിയാത്ത ഭാവം നടിച്ച് ഗൗരവത്തോട് ചോദിച്ചു.
അത്, എനിക്കൊരു സുഹൃത്തുണ്ട്, മാളവിക.
അവളുടെ വീട്ടിലേക്ക് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. നമുക്കൊരാഴ്ച അവിടെ നിന്നിട്ട് വരാം. അവൾ കുറേയായിട്ട് വിളിക്കുന്നു.
മാളവികയോ? അതാരാ? കോളേജ് മേറ്റാണോ?
കാശി അറിയാത്ത ഭാവം നടിച്ചു. കോളേജ് മേറ്റല്ല, കാശിയേട്ടൻ ജയിലിൽ പോയ സമയത്ത് ഞാൻ വെളിയിലൊരു കോഴ്സ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അവിടെ വെച്ച് പരിചയപ്പെട്ടാണ്. ഞാൻ അവളുടെ വീട്ടിൽ നിന്നാ പിന്നീട് പഠിച്ചത്. അവൾ നുണ പറഞ്ഞു.
ഓ, അവിടെ വെച്ച് പരിചയപ്പെട്ടാണല്ലേ. കുട്ടിയുടെ ഫോട്ടോ ഉണ്ടോ?
ഫോട്ടോ ഉണ്ട്.
മടിച്ചു മടിച്ചാണെങ്കിലും ജാനി ആപ്പ് ലോക്കിൽ ഒളിപ്പിച്ചു വെച്ച മാളവികയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു.
ഇതെന്തിനാ ഈ കുട്ടിയുടെ ഫോട്ടോസ് ആപ്പ് ലോക്കിൽ വെച്ചിരിക്കുന്നത്?
ഏയ് ഒന്നുമില്ല, ജാനി അവനോട് മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. മാളുവും തേജുവും ഈ വീട്ടിലെ അഭിയുടെ കുട്ടികളാണെന്ന് ദ്രോണാഗവിൽ നിന്ന് അവൾക്കറിയാമായിരുന്നു. ആരോടും ഒന്നും പറയരുതെന്ന് അദ്ദേഹം പറഞ്ഞത് ഓർമ്മയുള്ളതുകൊണ്ട് ജാനിയെല്ലാം മറച്ചു വെച്ചു.
ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവള് തേജസിന്റെ അനിയത്തിയല്ലേ?
തിരിഞ്ഞിന്ന് കാശി ചോദിച്ചു കേട്ട് ജാനി ഞെട്ടിത്തെറിച്ചു നിന്നു. തേജസിന്റെ അനിയത്തി മാളുവോ? ജാനി അറിയാത്ത പോലെ അഭിനയിച്ചു.
അതെ, തേജസിന്റെ അനിയത്തി മാളു.
കാശി അവന്റെ ഫോണിലുള്ള തേജസിനെയും മാളുവിനെയും ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഓ, തേജസിന്റെ അനിയത്തിയാണോ മാളു? അവളെപ്പോഴും ഏട്ടനെ കുറിച്ച് പറയാറുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ആളെ കണ്ടിട്ടില്ലായിരുന്നു. പുറത്തെവിടെ നിന്ന് പഠിക്കായിരുന്നെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. ജാനി നുണകൾ മെനഞ്ഞെടുത്ത് പറയുന്നു കേട്ട് കാശി ഉള്ളിൽ ചിരിച്ചു.
അവളുടെ വീട്ടിൽ നിന്നിരുന്നു എന്നല്ലോ പറഞ്ഞേ, അപ്പൊ ഒരിക്കൽ പോലും തേജസിന്റെ ഒരു ഫോട്ടോ താൻ കണ്ടിട്ടില്ലേ?
കാശിയുടെ ചോദ്യത്തിന് മുമ്പിൽ അവൾ തറഞ്ഞിന്ന് പോയി. ഏയ്, ഞാനൊന്നും ശ്രദ്ധിക്കാൻ പോയിട്ടില്ലായിരുന്നു, പിന്നെ ഒരു വർഷമേ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കാശിയേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാനിതെല്ലാം അറിയുന്നേ, ജാനി കവളിലെ വിയർപ്പ് തുടച്ചുകൊണ്ട് പറഞ്ഞു.
അപ്പോ തേജസ് നിന്നെ കണ്ടുകാണില്ല അല്ലേ?
അതായിരിക്കും ഇവിടെ വെച്ച് കണ്ടപ്പോ മനസ്സിലാവാഞ്ഞത്
അല്ലേ?
കാശി ആലോചനയോട് അഭിനയിച്ചു. ആ ആയിരിക്കും.
എന്നാലും മാളു നിന്റെ ഫോട്ടോ അവന് കാണിച്ചു കൊടുക്കാതിരിക്കുവോ?
കാശി വീണ്ടും അടവെറിഞ്ഞു. കാശിയേട്ടനൊന്നും മിണ്ടാണ്ടിരിക്കുവോ?
ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ.
അപ്പൊ ഞാൻ പറയട്ടെ അവളോട് വരുന്നുണ്ടെന്ന്?
ഏയ്, ഞാൻ എങ്ങോട്ടുമില്ല.
കാശിയേട്ട പ്ലീസ്, അവൾ ഒരുപാട് എന്നോട് പറയുന്നു, ഇനിയും പോവാതിരുന്ന അവൾ എന്നോട് പിണങ്ങു.
ഞാനൊന്ന് ആലോചിക്കട്ടെ.
അവൻ താല്പര്യമില്ലാത്ത പോലെ അഭിനയിച്ചു. താൻ പറഞ്ഞു കേട്ട് പുറകിൽ നിന്ന് തുള്ളിച്ചാടുന്ന അവളെ കണ്ട് കാശി ഉള്ളിൽ ചിരിച്ചു. ജാനി റൂമിൽ നിന്ന് പോയപ്പോൾ അവൻ അപ്പോൾ തന്നെ മാളുവിനെ ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞു. ജാനി തേജസിനെ ഫോണിൽ വിളിച്ചു.
എന്താ ബാഗി?
എടാ, നീയെല്ലാം കാശിയോട് പറഞ്ഞോ? ഞാനാണ് നിന്നെ ഇങ്ങോട്ട് വരുത്തിച്ചെന്ന് പറഞ്ഞോ?
ഇല്ല, ഒരിക്കൽ ലാൽസാറിന്റെ വീട്ടിൽ വെച്ച് ഞാൻ ആരാണെന്നുള്ള സത്യം പറയേണ്ടി വന്നു, അത്രമാത്രം.
അതൊക്കെ പറഞ്ഞോ? ദൈവമേ, എന്നിട്ട് ഏട്ടൻ ഒന്നും അറിയാത്ത പോലെയാണ് എന്നോടിപ്പോ സംസാരിച്ച്. ഞാനവിടെ 5 വർഷം നിന്ന് നീ പറഞ്ഞോ? എന്നിട്ട് കാശിയേട്ടൻ എന്ത് പറഞ്ഞു?
ജാനി ഞെട്ടലോട് ചോദിച്ചു.
ആമിയമ്മയുടെയും ദാദയുടെയും മക്കളാണോ എന്ന് പറഞ്ഞ് സന്തോഷം കൊണ്ട് ഒരുപാട് കരഞ്ഞു.
അത് കൊള്ളാനോ? മച്ചാ, നിങ്ങൾ ആക്കി സംസാരിച്ചല്ലേ.
സാരല്ലോ പെങ്ങളെ,
തേജസ് ചിരിച്ചു. പോടാ, രണ്ടാളും കൂടി എന്നെ പറ്റിച്ചു. നീ ഞാനിവിടെ നിന്ന കാര്യം പറഞ്ഞോ?
ഏയ് ഇല്ല, പിന്നെ മാളൂട്ടി കാശി ആരാണെന്നൊന്നും അറിയില്ല കേട്ടോ.
തേജസ് അവളോട് നുണ പറഞ്ഞു. ആണോ? ഞങ്ങൾ നിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് തേജസ്, അത് പറയാൻ കൂടിയാ ഞാൻ വിളിച്ചേ. ജാനി കാശി പറഞ്ഞ കാര്യങ്ങൾ അവനോട് പറഞ്ഞു.
പോയിട്ട് പോയോ? നല്ലോണം ചോദ്യം ചെയ്തല്ലേ.
നീ എന്തിനാ ഭാഗ്യം ഈ അവനെ ഇനിയും നടത്തുന്നേ?
മുമ്പിൽ പോയി പറഞ്ഞൂടെ ഭാഗ്യം എങ്ങും പോയിട്ടില്ലെന്ന്.
കാശിയുടെ ആഗ്രഹം തേജസ് വ്യക്തമാക്കി.
വേണ്ട തേജസ്, ഒരിക്കലും കാശിയേട്ടനൊന്നും അറിയരുത്. ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ പോയി പറയില്ല ഭാഗ്യെന്നും എന്റെ ഉള്ളിലുണ്ടെന്ന്. എന്റെ മരണം വരെ ഞാനത് പറയില്ല. കാശിയേട്ടന്റെ തോഴി ഭാഗ്യരതി എന്റെ ഉള്ളിൽ മയങ്ങിയാണ്. ഒരിക്കൽ പോലും അവൾ ഉണരില്ല തേജസ്, ഞാൻ അവൾ ഉണർത്തില്ല. ഇന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്.
ജാനി, നീ അവനെ പ്രേമിക്കുന്നത് അവനോട് പറഞ്ഞൂടെ? ഇതിപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവന് മാത്രം അറിയില്ല.
അവനോട് തുറന്നു പറയും ജാനി. തന്റെ വാക്കുകൾ മുറിച്ചുകൊണ്ട് തേജസ് പറഞ്ഞപ്പോൾ ജാനിയുടെ മിഴിയിൽ നിന്ന് നീർത്തുള്ളികൾ പൊടിഞ്ഞു. അവളുടെ മനസ്സറിയാൻ വേണ്ടിയാണ് തേജസ് ചോദിച്ചത്.
അറിയില്ല തേജസ്, എനിക്ക് അദ്ദേഹത്തോട് തുറന്നു പറയാൻ വയ്യ. കാശിയേട്ട് എന്നെ പ്രണയിക്കില്ല. എന്റെ ഈ ജീവിതം ഈ താലിയണിഞ്ഞുകൊണ്ട് അവസാനിക്കട്ടെ. അമ്മയെ ഓർത്തെങ്കിലും അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ സന്തോഷവതിയാണ് തേജസ്.
പ്രാണനെ പോലെ സ്നേഹിക്കുന്ന പുരുഷന് അടുത്തുണ്ടായിട്ടും നിനക്ക് എങ്ങനെ കഴിയുന്നു ജാനി ഒന്നും പറയാതെ സ്വയം നേറി കഴിയാൻ?
തേജസിന്റെ വാക്കുകൾ അവളുടെ കാതുകളിൽ ഇടിച്ചു നിന്നു.
തേജസ്, നിനക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
ജാനി വിഷയം മാറ്റി അവനോട് സ്വരം കടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു.
ഇല്ല.
നീ ഇപ്പൊ ടൗണിലാണോ? നീ എന്തിനാ തേജസ് രാത്രി ഇങ്ങനെ ചുറ്റി നടക്കുന്നത്? വല്ലതും കഴിച്ചോ നീ? ഞാൻ പറഞ്ഞില്ലേ നിന്നോട് അവിടെ നിന്ന് തനിയെ ഉണ്ടാക്കി കഴിക്കാതെ ഇങ്ങോട്ട് വരാൻ? എത്ര പറഞ്ഞാലും അനുസരണയില്ല.
ഫോണിലൂടെ അവൾ ശകാരിക്കുമ്പോൾ സന്തോഷം കൊണ്ട് അവനെ കണ്ണു നിറഞ്ഞിരുന്നു. അമ്മയില്ലാത്ത അവർക്ക് ഭാഗി ശരിക്കും ഒരു സഹോദരിക്ക് അമ്മക്കും തുല്യമായിരുന്നു.
ഞാനിപ്പോ ഫ്ലാറ്റിൽ പോയിക്കൊള്ളാമേ ജാനി തമ്പുരാട്ടിയെ,
അവൻ ഫോണിലൂടെ കളിയാക്കി പറഞ്ഞപ്പോൾ ജാനി ചിരിച്ചു. അവളോട് ഗുഡ് നൈറ്റ് പറഞ്ഞാൽ ഫോൺ വെച്ചു. മട്ടുപ്പാവിൽ നിന്ന് അവനോട് അവൾ ഫോണിൽ സംസാരിച്ചു നിന്നിരുന്നപ്പോൾ അവൾക്ക് പുറകിൽ കാശി ഉണ്ടായിരുന്നു. അവൾ പോലും അറിയാതെ ജാനി ആകാശത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു.
ഒരു മദ്യത്തിന്റെ പുറത്താണ് നീ നിന്റെ പ്രണയം എനിക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയത്. ആ വെളിപ്പെടുത്തിയിൽ ഞാൻ തൃപ്തിയല്ല ജാനിക. ഇന്ന് നീ നിന്റെ പ്രണയം എന്റെ മിഴിയിൽ നോക്കി പറയുന്നു. അന്നേ കാശിനാഥൻ എന്റെ നെഞ്ചിൽ നീയാണെന്ന് വെളിപ്പെടുത്തു.
അവനുള്ളിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചുപോയി. ജാനി ഒന്നും അറിയാതെ നക്ഷത്രങ്ങളെ നോക്കി നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.